കാവിലും സന്ധിക്കുന്ന ആകത്താന്മാർക്ക് വിളക്ക് വെക്കാൻ മുത്തേശ്ശിയുടെ കൂടെ പോകുമ്പോഴായിരുന്നു താമരയെ താൻ ആദ്യമായി കാണുന്നത്. മുത്തേശ്ശിയെ നോക്കാൻ വേണ്ടി ഓപ്പോള് ഏർപ്പാട് ചെയ്തായിരുന്നു അവള്. താമര ഒരു വറൈറ്റിനെ. അതുപോലെയായിരുന്നു അവിടെ വിടർന്ന മിഴികളും. പട്ടണത്തിലെ ജീവിതത്തിൽ നിന്ന് ജോലി തിരക്കിൽ നിന്ന് റിലാക്സ് ആകാൻ വേണ്ടിയാണ് താൻ ഇടയ്ക്കൊക്കെ മുത്തേശ്ശിയെ കാണാൻ തറവാട്ടിലെത്തുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്രാവശ്യം മുത്തശ്ശിയുടെ കൂടെ കുറച്ച് നാളുകൾ താമസിക്കാൻ വേണ്ടി മുൻകൂട്ടി ലീവ് എടുത്തുള്ള വരവാണ്. വിളക്ക് കത്തിച്ചു വന്ന ശേഷം മുത്തശ്ശിയുടെ കൂടെ നാമം ചെല്ലാൻ അവളും ഇരുന്നു. ഭക്തിയില്ലാത്ത വിശ്വാസമൊന്നും തനിക്കില്ലെങ്കിലും നാട്ടിൽ വന്ന മുത്തശ്ശിക്ക് വേണ്ടി അതും നോക്കും. ദേവൻ മട്ടുപാവിലേക്ക് ചേക്കേറി. കാതുകളിൽ ഹരിനാമകീർത്തനം മുഴങ്ങുന്നു. നല്ല തണുത്ത കാറ്റ് അത് ചന്ദനഗന്ധം പരത്തി അകത്തേക്ക് അടിച്ച് രാത്രി അത്താഴത്തിന് ചൂട് കഞ്ഞിയും പയറും മതിയാവോളം ആസ്വദിച്ച് കഴിച്ച് രാവിലെ വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് ദേവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഉറക്കം പോയതിന് നീരസത്തോടെ വന്ന് വാതിൽ തുറന്നു. മുന്നിൽ കയ്യിൽ കോഫിയുമായി താമര. അവിടെ വെച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അവളുടെ നടത്തത്തിൽ പാദസ്വരത്തിൻ്റെ കിളിക്കൊഞ്ചലുകൾ മുഴങ്ങി. ഇവളെന്ത് യക്ഷിയോ? പിറുവിർത്ത് ദേവൻ മുറിയിലേക്ക് കയറി. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി അമ്പലക്കുളത്തിനൊന്ന് കുളിച്ചു വരാം. ആ നീരിറങ്ങി പനിക്കല്ലേ എൻ്റെ കുട്ടിയെ, മുത്തശ്ശി പറഞ്ഞു. നേരെ കടവു ലക്ഷ്യം വെച്ച് നടന്നു. വഴിയരികിൽ വെച്ച് തറവാട്ടിലെ പഴയ കാര്യസ്ഥനായ വാസുദേവനെ കണ്ടു. കുട്ടിക്കാലത്ത് ആഘോഷങ്ങളിൽ തറവാട്ടിലുള്ളവരെല്ലാവരും എത്തിച്ചേരുമ്പോൾ എന്തിനു മുൻപന്തിയിൽ വാസുദേവൻ കാണുമായിരുന്നു. കുട്ടികൾക്ക് ഊഞ്ഞാലിടാനും അവരെന്താവശ്യം പറഞ്ഞാലും സാധിച്ചു കൊടുക്കാനും കക്ഷി മുൻപന്തിയിൽ കാണും. മോനെ എന്ന് വിളിച്ച് വിശേഷങ്ങൾ തിരക്കി. താൻ ഇന്നലെ വന്ന കാര്യമൊക്കെ ദേവൻ അറിയിച്ചു. ഇടയ്ക്കൊക്കെ മുത്തശ്ശിയെ കാണാൻ തറവാട്ടിലെത്തുമെന്നും എല്ലാവരുടെയും കാര്യങ്ങൾ തിരക്കുമെന്നും അയാൾ അറിയിച്ചു. കുളക്കടവിലൊരു കൂട്ടം കുട്ടികൾ ചേർന്ന് ആർത്തുല്ലസിച്ച് കുളിക്കുകയായിരുന്നു. ദേവനും അവരോടൊപ്പം കൂടി. പ്രഭാത ഭക്ഷണത്തിന് മുമ്പിൽ ചൂട് ദോശയും ചട്നിയും താമര എടുത്തു വെച്ചു. അവൾക്ക് നല്ല കൈപ്പുണ്യമാണെന്ന് ദേവന് തോന്നി. അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരിയായിട്ടാണ് അവനവളെ തോന്നിയത്. പയ്യെ പയ്യെ മുത്തശ്ശിയിൽ നിന്നും ദേവനവളുടെ കഥ അറിയാൻ തുടങ്ങി. എന്നും ഒരുമിക്കാറുള്ള അമ്പലത്തിലെ കൽപ്പടവുകളിൽ അവൾ കാത്തുനിന്നു അവളുടെ ദേവനെ കാണാൻ. ഇലച്ചീന്തിൽ നിന്നും പ്രസാദം അവൻ്റെ നെറ്റിയിൽ ചാർത്തി. അവളുടെ നനവാർന്ന വിരൽ തൻ്റെ നെറുകിൽ തൊടുമ്പോൾ കണിമയ്ക്കാതെ അവൻ അവൻ്റെ ദേവിയെ നോക്കി നിൽക്കും. വിനായക്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അമ്മയും ഏട്ടനും താനുമടങ്ങുന്ന കൊച്ചു കുടുംബം. അച്ഛൻ്റെ ആദ്യ ഭാര്യയിലെ മകനായിരുന്നു തൻ്റെ ഏട്ടനായ കണ്ണൻ. ഭാര്യ മരിച്ചപ്പോൾ അനിയത്തിയായ തൻ്റെ അമ്മയെ വിവാഹം കഴിച്ചു. അമ്മയ്ക്ക് കണ്ണേട്ടന് ജീവനാണ്. അതിലുപരി തൻ്റെ ചേച്ചിയുടെ മകനെന്നുള്ള സ്നേഹക്കൂടുതലും. തനിക്ക് 16 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെല്ലാം തൻ്റെ ചേട്ടനായിരുന്നു തനിക്ക്. വിനായകനെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാണ്. ടെസ്റ്റൊക്കെ എഴുതി ജോലി കാത്തുള്ള നിൽപ്പിലാണ് പുള്ളി. അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്നതായിരുന്നു വിനായകൻ്റെ കുടുംബം. നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നു വിനായക്. തൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ജീവനുള്ള പോലെയാണ് തനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രക്കതിൽ പ്രണയം നിറഞ്ഞിട്ടുണ്ട്. തൻ്റെ സഹോദരിയുടെ മകളുമായി വിനായകൻ്റെ വിവാഹം വിനായകൻ്റെ അച്ഛൻ ഉറപ്പിച്ചു. തനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് വിനായകൻ തുറന്നു പറഞ്ഞു. വീട്ടുകാരത്ര കാര്യമാക്കിയില്ല. അവരാലോചനയുമായി മുന്നോട്ട് പോയി. താമരയുടെ സങ്കടം വർദ്ധിച്ചു. വിനായകനില്ലാത്തൊരു ജീവിതം തനിക്ക് സ്വപ്നം കൂടി ചിന്തിക്കാൻ സാധിക്കില്ല. ഒടുവിൽ വിനായകൻ തൻ്റെ ഏട്ടനോട് തങ്ങളുടെ കാര്യം അവതരിപ്പിച്ചു. ആദ്യം ചേട്ടനത്ര ഉൾക്കൊണ്ടില്ല. ഒന്നാമതേ നിനക്കൊരു ജോലിയില്ല, പിന്നെ അവളുടെ പഠിപ്പ്, അത് കഴിഞ്ഞിട്ടൊക്കെ ആവാം. ചേട്ടൻ ഓരോ ഒഴിവുകേടുകൾ പറഞ്ഞു. തർക്കമില്ലാത്തൊരു പലചരക്കട തനിക്കുണ്ട്. എന്നാലും തൻ്റെ സഹോദരിയുടെ വിവാഹം എന്ന് പറയുന്നത് തനിക്കൊരു സ്വപ്നമായിരുന്നു. അച്ഛനില്ലാത്ത കുറവ് അവളെ അറിയിക്കരുതെന്ന നിർബന്ധവും തനിക്കുണ്ടായിരുന്നു. അവളെ നല്ലൊരു സുരക്ഷിതകരങ്ങളിൽ ഏൽപ്പിക്കുക, അത് മാത്രമാണ് തൻ്റെ ലക്ഷ്യം. താമരയെ അടുത്ത് വിളിച്ച് സ്നേഹപൂർവ്വം അവൻ ഉപദേശിച്ചു. ഒടുവിൽ അവളുടെ നിരാഹാര സമരത്തിന് മുമ്പിൽ ചേട്ടനും അമ്മയും കീഴടങ്ങി. വിനായകന് വീട്ടിൽ ചെന്ന് ചേട്ടൻ കാര്യം അവതരിപ്പിച്ചു. അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ വിവാഹത്തിന്. വിനായകൻ്റെ ഉറച്ച തീരുമാനത്തിൽ മനസ്സില്ലാ മനസ്സോടെ അവർ സമ്മതിച്ചു. പൊരുത്തം നോക്കാൻ ജ്യോത്സ്യനെ സമീപിച്ചപ്പോൾ താമരയുടെ ജാതകത്തിൽ പാപജാതകമുള്ളതായി കണ്ടു. കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നവർക്ക് മുമ്പിൽ ഇതൊരായുധമായിരുന്നു. പാപജാതകമുള്ള ഒരു പെണ്ണിനെ കെട്ടി തലയിൽ വെച്ചാൽ തൻ്റെ മകൻ്റെ ഭാവി നശിക്കുമെന്ന് അവർ വിധിയെഴുതി. വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് തങ്ങൾ ഒരുമിച്ചെന്ന് രണ്ടുപേരും ഉറപ്പിച്ചു. വിനായകൻ്റെ വീട്ടുകാരുടെ എതിർപ്പ് ചേട്ടനും ദേഷ്യം തോന്നി. തന്നെ അപമാനിച്ച അവരുള്ള കുടുംബത്തിൽ നിന്നും തങ്ങൾക്കൊരു ബന്ധവും വേണ്ടെന്ന് ചേട്ടനും പറഞ്ഞു. ആകെ ധർമ്മസങ്കടത്തിലായി താമര. ദേവന്റെ തിരുനാളിൽ വെച്ച് വിനായക താമരയെ താലി ചാർത്തി. അവളുടെ സീമന്തരേഖ അവൻ ചുവപ്പ് രാശി നിറച്ച്. രണ്ട് വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് അവർ വിവാഹിതരായി. താലി കെട്ടി വീട്ടിൽ ചെന്നെങ്കിലും അവരെ വിനായകൻ്റെ വീട്ടിൽ സ്വീകരിച്ചില്ല. തൽക്കാലം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു. ആ സുഹൃത്ത് വഴി പട്ടണത്തിൽ എത്തിച്ചേർന്നു. ഒരു വീട് വാടകയ്ക്കെടുത്തു. അവിടെ വെച്ച് തൻ്റെ കൂടെ പഠിച്ച ജീവനെ വിനായക് കണ്ടു. അവൻ്റെ കെയർ ഓഫിൽ ഒരു സ്വകാര്യ ബാങ്കിൽ ജോലി ശരിയാക്കി കൊടുത്തു. തരക്കേടില്ലാത്ത തങ്ങളുടെ കൊച്ചുകുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വീട്ടുകാരെ പിരിഞ്ഞു എന്നൊഴിച്ച് ബാക്കിയൊരു സങ്കടവും വിനായകൻ അവൾ അറിയിച്ചില്ല. അവരുടെ ദിനങ്ങളായിരുന്നു പിന്നെ. ഇതിനിടയിൽ തന്നെ ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞെന്നും ആരോ പറഞ്ഞ താമര അറിഞ്ഞു. ആദ്യം കേട്ടപ്പോൾ അവൾക്ക് നല്ല വിഷമം തോന്നി. തങ്ങളെ ഒന്ന് അറിയിക്കുക കൂടി ചെയ്തില്ലല്ലോ ആരും. വിനായകന് പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ചെറിയ തോതിൽ മദ്യപാനവും തുടങ്ങി. ആദ്യമൊക്കെ താൻ പറയുന്ന കേൾക്കുമായിരുന്നു. പിന്നെ അത് ഒട്ടും ഇല്ലാതായി. അവരുമായി ചേർന്ന് പുതിയ ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങി. തൻ്റെ വാക്കുകളൊന്നും ചെവിക്കൊണ്ടില്ല. പണത്തിനായി ജോലി ചെയ്യുന്ന ബാങ്കിൽ തിരിമറി നടത്തി. ലാസ്റ്റ് കേസായി. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ കൈയൊഴിഞ്ഞു. എല്ലാവൻ്റെ തലയിലായി. പോലീസുകാർ വന്ന് വിനായകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിസ്സഹായി നോക്കി നിൽക്കാനേ തനിക്ക് കഴിഞ്ഞുള്ളൂ. സഹായിക്കാൻ പലരെയും ചെന്ന് കണ്ടു. നിവൃത്തിയില്ലാതെ വിനായകൻ്റെ വീട്ടിലും താൻ പോയി. തനിക്ക് പാപജാതകമായതുകൊണ്ടാണ് തങ്ങളുടെ മകനെ ഗതി വന്നതെന്ന് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. ഒടുവിൽ ഗതികെട്ട് തൻ്റെ വീട്ടിൽ വരേണ്ടി വന്നു. ചേട്ടൻ്റെ സഹായത്തോടെ ഒരു വക്കീലിനെ സമീപിച്ചു. കൊടുക്കാനുള്ള കാശിൻ്റെ കാര്യത്തിൽ തീരുമാനമായാൽ ജാമ്യക്കാരെ നോക്കാമെന്നായി വക്കീലിൻ്റെ മറുപടി. ചേട്ടനെ തന്നെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഭാര്യയുടെ കുത്തുവാക്കുകൾ അവൾക്ക് അസഹനീയമായി തോന്നി. അമ്മയെല്ലാം നിശബ്ദം കണ്ട് മൗനം പാലിച്ചു. പിന്നെ വിനായകനെ കുറ്റപ്പെടുന്ന വീട്ടിൽ അവൾക്ക് നിൽക്കാൻ തോന്നിയില്ല. വിനായകൻ വരുന്നവരെ തനിക്കൊരാശ്രയം. അങ്ങനെയാണ് ഇവിടെ ജോലിക്കെത്തിയത്. കഥകൾ കേട്ടപ്പോൾ ദേവൻ അവളോട് അലിവുണ്ടായി. അടുത്ത മാസം എൻ്റെ വിനായകൻ വരുമ്പോൾ ഞാൻ പോകട്ടെ മുത്തശ്ശി പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായവൾ. മുത്തശ്ശിക്ക് വല്ലാത്ത സങ്കടമായി. മക്കളും മരുമക്കളും കൊച്ചുമക്കളുള്ള താൻ ശരിക്കും ഒരു അനാഥയെപ്പോലെയായിരുന്നു ഇവിടെ കഴിഞ്ഞിരുന്നു. പുറമണിക്ക് ആൾക്കാർ വെറുതെ ഉണ്ടെന്ന് മാത്രം. താമര വന്നതിന് ശേഷമാണ് ഇതൊരു വീടായി മാറിയത്. മുത്തശ്ശിയുടെ സങ്കടം ദേവന് മനസ്സിലായി. മുത്തശ്ശി ഒരു കാര്യം ചെയ്യൂട്ടോ, താമരയും വിനായനെയും ഇവിടെ താമസിപ്പിച്ചുള്ളു. ആ ആഗ്രഹം മുത്തശ്ശി അവൾ അറിയിച്ചു. മുത്തശ്ശിയെ കാണാൻ ഞങ്ങൾ ഇടയ്ക്കിടെ വരും, പിന്നെ ബാക്കിയെല്ലാം വിനായകൻ്റെ ഇഷ്ടം പോലെ. ഫോൺ റിങ്ങുന്ന ശബ്ദം കേട്ട് അർജുൻ പാതി മയക്കത്തിൽ നിന്ന് എണീറ്റു. കോള് നോക്കിയപ്പോൾ അനന്യ. ട്രെയിൻ ഷൊർണൂരെത്താനായിരിക്കുന്നു. ഓർമ്മകളിൽ നിന്ന് മുക്തയായവൻ താൻ വായിച്ചുകൊണ്ടിരുന്ന വാരികമല്ല കയ്യിലെടുത്തു. അതിലപ്പോഴും ആ തറവാട്ടിൽ മുത്തശ്ശിയും ദേവനും താമരയും നിറഞ്ഞിരുന്നു. അവർ തന്നെ നോക്കുന്ന പോലെ അർജുനെ തോന്നി. പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുമ്പോഴും അവൻ വെറുതെ തിരിഞ്ഞു നോക്കി. തൻ്റെ കഥാപാത്രങ്ങൾ നിറഞ്ഞിരുന്ന ആ ട്രെയിനിലോട്ട്. നമുക്കും കാത്തിരിക്കാം വിനായകൻ്റെ വരവിനായി.